നമസ്കാരം. ജ്യോതിർഗമയ എന്ന ജീവിത അന്വേഷണത്തിന്റെ വേദിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജീവിതം യഥാർത്ഥത്തിൽ ഒരു അത്ഭുതമാണ്. ഒരു മഹാനായ ചിന്തകൻ പറഞ്ഞു, ജീവിതം ജീവിക്കാൻ രണ്ടു വഴികളുണ്ട്. ഒന്ന്, സംഭവിക്കുന്നതെല്ലാം അത്ഭുതമാണെന്ന് വിചാരിച്ച് മുന്നോട്ട് പോകാം, ഇല്ലെങ്കിൽ എല്ലാം സാധാരണമാണ്, ഒന്നും അത്ഭുതമല്ല എന്ന മനോഭാവത്തോടുകൂടിയും മുന്നോട്ട് പോകാം. ജീവിതത്തെ സന്തുഷ്ടമാക്കുന്ന മനോഭാവങ്ങൾ എന്താണ്? ഏത് മനോഭാവത്തെയാണ് ഞാൻ മാറ്റേണ്ടത്? എന്റെ ഏത് മനോഭാവമാണ് എനിക്ക് തന്നെ തിരിച്ചടിയായി തീരുന്നത്? സ്വപരിവർത്തനത്തിൽ കൂടെയുള്ള ഒരു യാത്രയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ മറ്റുള്ളവരെന്ത് ചെയ്യുന്നു, ലോകം നമ്മളെ എങ്ങനെ നോക്കിക്കാണുന്നു, പുറം ലോകത്തിൽ നിന്ന് നമുക്കുണ്ടാകുന്ന പ്രതികരണങ്ങൾ, നമ്മുടെ നേർക്ക് വരുന്ന ആക്ഷേപങ്ങൾ, ഇവയ്ക്ക് സ്ഥാനമില്ല, അല്ലെങ്കിൽ ഇവയേക്കാൾ പരമപ്രാധാന്യമർഹിക്കുന്ന ഒന്ന് നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്, അത് എൻ്റെ പ്രതികരണമാണ്. ഞാൻ എങ്ങനെ പ്രതികരിക്കണം? ഏത് വിധേനയുള്ള പ്രതികരണം എന്നെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും? തടസ്സം കൂടാതെയുള്ള ഒഴുക്ക്, അതാണ് ജീവിതം. എന്നാൽ പലപ്പോഴും തടസ്സങ്ങൾ, പിരിമുറുക്കങ്ങൾ, പ്രശ്നങ്ങൾ അതിനെ കാലുഷ്യമുള്ളതാക്കുന്നു. ആ കാലുഷ്യത്തെ ഇല്ലാതാക്കാനുള്ള വേദിയാണിത്, ജ്യോതിർഗമയ. ഇവിടെ നമ്മൾ തുറന്ന ചർച്ച ചെയ്യും. ജീവിതഗന്ധിയായ മനോഭാവങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കും. ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യമായ കാഴ്ചപ്പാടുകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. ഈ ചർച്ചയിൽ നമ്മെ നയിക്കാൻ എന്നത്തെയും എന്ന പോലെ നമ്മോടുകൂടെ ആദരണീയ ബ്രഹ്മകുമാരി ഷീബ സിസ്റ്ററുണ്ട്. സിസ്റ്റർ, ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മൾ പിരിമുറുക്കത്തെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. പിരിമുറുക്കങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നു, ലോകത്തിലുള്ള കോമ്പറ്റീഷൻ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിൻ്റെ ശാരീരികമായ ലക്ഷണങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു. എനിക്ക് അറിയാൻ ആഗ്രഹമുള്ള മറ്റൊരു കാര്യം, നമ്മൾ പറയാറുണ്ടല്ലോ മനുഷ്യൻ മനസ്സാണ്, രണ്ടു തരത്തിലുള്ള വേദനയുണ്ട്, ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ എന്ന് പറയുന്നു. ഫിസിക്കലായെല്ലാം നമ്മൾ ചർച്ച ചെയ്തു, അത് കൂടുതൽ പ്രകടവുമാണ്. എന്നാൽ ഇമോഷണൽ പെയിൻ, സ്ട്രെസ് മൂലം എങ്ങനെ ഉണ്ടാവുന്നു, അതിൻ്റെ വിവിധ വശങ്ങൾ എന്തെല്ലാമാണ്?
സ്ട്രെസ് വളരെയധികം പ്രഭാവമുണ്ടാക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ മാനസിക തലത്തിൽ. അതുകൊണ്ട് നമുക്ക് വൈകാരികമായിട്ടുള്ള പല പ്രകടനങ്ങളിലൂടെ തന്നെയാണ് നമ്മളത് കാണിക്കുകയും ചെയ്യുക. ഒന്നാമത്തെ കാര്യം, സപ്പോസ് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം സംഭവിച്ചു, എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്ട്രെസ്സാണ്, എന്റെ അനിഷ്ടം. ആ അനിഷ്ടം വന്നപ്പോൾ എന്ത് സംഭവിക്കും? ഞാൻ ഒരു ചെറിയ കാര്യം വന്നാൽ അതിന് റിയാക്ഷനായിട്ട്, എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ തമാശയായിട്ട് പറയാറുണ്ട്, എന്തിനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചൂടാവേണ്ടത്, എന്തിനാ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് എന്നൊക്കെ പറയും. പൊട്ടിത്തെറിക്കുക എന്ന് വെച്ചാൽ എന്താ ഉണ്ടാവുന്നത്? ഉള്ളിലൊരു കാര്യം ഉണ്ടാവുകയും അതെനിക്ക് പറയാൻ പറ്റാതെ ഞാൻ അതിന് അടക്കി വെക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പൊ അത് പറയാതിരിക്കാൻ വേണ്ടി ഞാൻ പാടുപെടുമ്പോൾ ഞാൻ സംസാരിച്ചു പോയി കഴിഞ്ഞത് പുറത്തുവരും. അപ്പൊ അത് വരാതിരിക്കാൻ എന്ത് ചെയ്യും? റിയാക്റ്റീവായിട്ട് മാറും. പ്രതികരണം എല്ലാത്തിനും ശാന്തമായൊരു പ്രതികരണം എന്ന് പ്രതീക്ഷിക്കാനേ പറ്റില്ല. വേണ്ടതിനും വേണ്ടാത്തതിനൊക്കെ അമിത പ്രതികരണം അവരുടെ ഉണ്ടാകാൻ തുടങ്ങും. പിന്നെ മറ്റൊന്ന്, ചിലർ ഇത്തരത്തിൽ പ്രതികരിക്കാൻ അവരെ കൊണ്ട് സാധ്യമല്ല. അപ്പൊ അവരെന്ത് ചെയ്യും? എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിടുമോ ചോദിക്കാറില്ലേ. നിങ്ങളൊന്ന് ദയവ് ചെയ്ത് എന്നെ ഒന്ന് വിടാൻ കണ്ടിട്ടുണ്ടോ? എന്നുവെച്ചാൽ അവർക്ക് എല്ലാവരും നാളൊഴിഞ്ഞ് ഒഴിവാക്കപ്പെട്ട് ഇവാഷൻ എന്ന് പറയും, ഒരു മൂലയ്ക്ക് പോയിട്ടിരിക്കാനുള്ളതായിട്ട് ഒരു താല്പര്യം,
ഏകാന്തതയോടുള്ള താല്പര്യം.
ഒരു കൂട്ടർക്ക് മറ്റൊരാളെ കടന്നാക്രമിക്കാനാണെങ്കിൽ വേറൊരു കൂട്ടർക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കാം, കാരണം അവരൊരു മൂലയ്ക്ക് പോയിരിക്കുന്ന ക്യാരക്ടറാവും. പിന്നെ ചിലർക്ക് ടൈറ്റ്നസ് ആയിരിക്കും, പ്രത്യേകിച്ച് നമ്മൾ കാണുന്ന ഒരു ന്യൂ ജോബിനൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക് ആയിട്ടുള്ള ഡീലിംഗ്സ് വേണ്ടതാണ് എങ്കിൽ നമ്മൾ ചില ഓഫീസുകളിൽ പോയിട്ട് ആരുടെയെങ്കിലും എന്തെങ്കിലും കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റ് ആൻസർ അങ്ങ് പറഞ്ഞിട്ട് പിന്നെ ഒരു അക്ഷരം മിണ്ടില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല.
ആവശ്യത്തിന് മാത്രം.
കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ഓൾറെഡി അണ്ടർ സ്ട്രെസ്സിലാണ്, ഇതൊരു ന്യൂ ജോബാണ്, ഒരു പുതിയ സ്ഥലത്താണ്. അപ്പൊ ഞാൻ അഥവാ എന്തെങ്കിലും പ്രതികരിച്ചു പോയി കഴിഞ്ഞാൽ എന്താവുമെന്ന് അവർക്കറിയില്ല, അണ്ടർ സ്ട്രെസ്സിലാണ് അവരുള്ളത്. അപ്പൊ ആ രീതിയിലായിരിക്കാം. നമ്മുടെ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അച്ഛനമ്മമാർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കുട്ടികളുടെ അടുത്ത് ഓപ്പൺ ആവാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ എന്ത് ചോദിച്ചാലും കറക്റ്റ് ആൻസർ പറയും അവര്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അഥവാ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഒരു കാര്യനോട് ചോദിച്ചാൽ അതിന് ആൻസർ പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം?
ഇത് ഈ ഓഫീസുകളിലൊക്കെ സാധാരണ നടക്കുന്ന ഒന്നാണെന്ന് തോന്നുന്നു. കാരണം പലരും പല കാര്യത്തിന് വേണ്ടി ഓഫീസിൽ പോകുന്നു. അവര് പല പിരിമുറുക്കങ്ങളിൽ പെട്ടിരിക്കുന്നവരായതുകൊണ്ടാകാം ചിലപ്പോൾ വളരെ മോശമായ പ്രതികരണമൊക്കെ ആണ് കിട്ടാറുള്ളത്.
ആള് പറയും, അവരെ കുറ്റം പറയുകയും ചെയ്യും, കാരണം അവർക്ക് ആ ചെയറിന്റെ ഗമയാന്നൊക്കെ പറയും. പക്ഷെ പലപ്പോഴും ചെയറിന്റെ ഗമ
ഇവിടെയും സ്ട്രെസ് തന്നെയാണ് വില്ലനായിട്ട്
വരുന്നത്, കാരണം അവർ ഓൾറെഡി ആ ചെയറിൽ പുതിയ വന്നിട്ടേ ഉണ്ടാവുള്ളൂ, അപ്പൊ അതിൽ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കില്ല. അപ്പൊ അവർ പറയുന്ന പല കാരണങ്ങൾ ഒരു പക്ഷെ അവർക്ക് തന്നെ തിരിച്ചടിയാവാം, ആ ഭയം കൊണ്ട് അവർ പറയാതിരിക്കുക. അച്ഛനമ്മമാർക്കും അങ്ങനെ തന്നെ, കുട്ടികളുടെ അടുത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം അത് അപ്പുറത്തൊരു കാര്യം ചോദിച്ചാൽ അവിടെ അറിയിക്കാൻ പറ്റാത്ത കാര്യമായിരിക്കും. എല്ലാ കാര്യം എപ്പോഴും ഓപ്പൺ ആവാൻ കഴിഞ്ഞോളം ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുക, അവിടെയും ടൈറ്റ്നസ് വരാം. അപ്പൊ കുട്ടികൾ പറയും എന്താ അച്ഛനും അമ്മ ഇങ്ങനെ പെരുമാറുന്നത്. ഇനി കുട്ടികളുടെ ഭാഗത്തും ഉണ്ടാവാം, കാരണം പലപ്പോഴും പല കാര്യങ്ങളും അച്ഛനമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിഷമിക്കുമോ എന്നുള്ള ഭയം കൊണ്ട്. കാരണം പല പേരൻസും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വല്ലാണ്ട് റിയാക്റ്റീവ് ആവാറുണ്ട്. അവരുടെ മുൻവിധികൾ വെച്ചുകൊണ്ട് അങ്ങനെ ചെയ്യരുതായിരുന്നു, അങ്ങനെ സംഭവിക്കരുതായിരുന്നു, ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ അവർക്ക് അച്ഛനമ്മമാരുടെ അടുത്ത് ഒന്ന് ഓപ്പൺ ആവാനായിട്ട് ഭയമുണ്ടെങ്കിൽ ഇവരധിക സമയം എന്ത് ചെയ്യും? ഒന്നുകിൽ തന്റെ പഠനം, അല്ലെങ്കിൽ തന്റെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ഫോൺ ഓർ ടി വി ഓർ റീഡിംഗ്, ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ മാത്രം സമയം ചെലവഴിക്കുന്ന കാണാം. ആത്മയല്ല കാര്യത്തിനും പറയാൻ വന്നു കഴിഞ്ഞാൽ ഒന്ന് ചാടി കടിച്ച ഒരു ആൻസർ പറഞ്ഞ് ഒഴിവാക്കും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവൻ അണ്ടർ സ്ട്രെസ്സിലാണ്. അപ്പൊ പേരൻസ് ആണെങ്കിലും മനസ്സിലാക്കേണ്ടത് കുട്ടി അണ്ടർ സ്ട്രെസ്സിലാണ്. അപ്പൊ അതുകൊണ്ട് എന്തിനെന്ന് കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്വം പേരൻസിനുണ്ട്. അതുപോലെ പേരൻസ് അണ്ടർ സ്ട്രെസ്സിലാണെന്ന് കുട്ടിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എന്റെ ഭാഗത്ത് നിന്ന് ഏത് ടൈപ്പ് സപ്പോർട്ട് അവർക്ക് കൊടുക്കണം അത് മനസ്സിലാക്കേണ്ടത് ഉത്തരവാദിത്വമുണ്ട്. ഇതില്ലാതെയാവുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ടൈറ്റ്നസ് കൂടും. ഈ ടൈറ്റ്നസ് പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകളിലേക്ക് വഴിമാറും. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നാൽ എന്ത് സംഭവിക്കും? ആ റിലേഷനിലുള്ള വാമത്ത് ഇല്ലാതാവും. ഈ ടൈറ്റ്നസ് വല്ലാത്തൊരു വിലനായിട്ടുണ്ട് കയറി വരും പലപ്പോഴും നമ്മുടെ സംബന്ധങ്ങളുള്ളിലേക്ക്.
ഇത് നേരത്തെ പറഞ്ഞപോലെ ഈ മറ്റുള്ളവരോട് ഇടപഴകുമ്പോ, അത് അച്ഛനമ്മമാരായിക്കോട്ടെ, പല റിലേഷൻസിൽ ഇത് കാണാറുണ്ട്. അതായത് അവർക്ക് എന്ത് തോന്നും
അല്ലെ,
അവർക്ക് എന്ത് തോന്നും എന്ന മനോഭാവം, ഈ ഒരു മനോഭാവം എത്രത്തോളം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്?
അവർക്കെന്ത് തോന്നും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഉപരി ഞാൻ ഏത് രീതിയിൽ അവരുടെ അടുത്ത് ഞാനത് പ്രസന്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നതാണ് ശരി. കാരണം ഇപ്പൊ എന്റെ പാരന്റ്സ് എന്നെ എന്നറിയാതെ ഒരു കാര്യം എനിക്ക് സംഭവിച്ചിരിക്കുന്നു. ഇപ്പോ എന്റെ പാരന്റ്സ് ഇപ്പൊ അറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കുന്നു കരുതി കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അതിനെ മാറ്റിവെക്കുന്നു. പക്ഷെ ഒരു സെർട്ടൺ പീരീഡ് കഴിഞ്ഞ ശേഷം അവരത് അറിഞ്ഞു തീരും, അറിയുകയും ചെയ്യും. അറിഞ്ഞു കഴിയുമ്പോൾ രണ്ട് വിധത്തിലാണ് നിങ്ങൾക്ക് ലോസ്. ഒന്ന്, അവരപ്പൊ അറിഞ്ഞു കഴിയുമ്പോൾ അവരുടെ പ്രതികരണം അത് വളരെ മോശമായിരിക്കും. മറ്റൊന്ന്, നിങ്ങളോടുള്ള വിശ്വാസം അതോടെ
ഇല്ലാതാവും,
നഷ്ടം.
നേരത്തെ മറച്ചു വെച്ചു.
പിന്നെ എന്ത് തന്നെ കാരണങ്ങൾ നിങ്ങൾ പറയുമ്പോഴും ഒരിക്കലും അതിനെ അതേ രീതിയിൽ ഉൾക്കൊള്ളാൻ അവരെ കൊണ്ട് സാധിക്കില്ല. കാരണം ആ കുറ്റം അവരുടെയല്ല, കാരണം നമുക്ക് കിട്ടിയ അവർക്ക് കിട്ടിയ എക്സ്പീരിയൻസ്. അതല്ലേ ഒരു മനുഷ്യനെ പറയല്ലോ, എക്സ്പീരിയൻസ് ഈസ് ദ ഗ്രേറ്റ് ഗുരു എന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ നമ്മൾ അവരും അത് തന്നെയാണ് അനുഭവിച്ചു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഏത് വിധത്തിൽ അവരെന്ത് വിചാരിക്കും എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്, ഏത് രീതിയിൽ ഞാൻ അവരോട് പ്രസന്റ് ചെയ്താൽ ഇത് കുഴപ്പമില്ലാതെ എനിക്ക് പറയാൻ പറ്റും. കാരണം പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാരണം ഒരാൾക്കുമില്ല, മക്കൾക്കുമില്ല, അച്ഛനമ്മമാർക്കുമില്ല.
കാരണം പലപ്പോഴും ബെഞ്ചി ഈ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന തോന്നൽ കാരണം പെർഫോം ചെയ്യാനേ മടിയുള്ളവരെയും നമ്മൾ കാണുന്നുണ്ട്. ഇത് എന്ത് ഇമ്പാക്ട് മറ്റുള്ളവരിൽ ഉണ്ടാക്കും? അവിടെ പെർഫോമൻസിന് തന്നെ വിഘ്നം ഉണ്ടാവുക. അപ്പൊ ഇവിടെ നമ്മൾ ഏത് മനോഭാവത്തിലേക്ക് വരണം? മറ്റുള്ളവർ എന്ത് വിചാരിച്ചാൽ എനിക്ക് കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ഉള്ള ഒരു മനോഭാവത്തിലേക്ക് പോണോ, അതോ ഇതിനൊരു മിഡ്വേ ഉണ്ടോ?
മറ്റുള്ളവർ എന്ത് വിചാരിച്ചാലും ഞാൻ എനിക്ക് കുഴപ്പമില്ല എന്നൊരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ പോകരുത്. കാരണം അവിടെ സെൽഫിഷ്നെസ് ഡെവലപ്പ് ആവും. പക്ഷെ മറിച്ച് എന്ത് ചെയ്യണം നമ്മൾ?
എന്നാൽ അവരുടെ മനോഭാവം എന്നെ ബാധിക്കാനും പാടില്ല.
അതിന്റെ മീഡിയം ആയിക്കൊണ്ട്, അതായത് എന്റെ ഫീലിംഗ് എന്താണോ ആ ഫീലിങ്ങിന് ഒരു കാര്യം അവർ പറയുന്ന സമയത്ത് വേർഡ്സിനേക്കാൾ അപ്പുറം അതിനുള്ളൊരു എനർജി ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ആ കൊടുക്കുന്ന കാര്യം, സാധാരണ കമ്മ്യൂണിക്കേഷൻസിന്റെ ലോ പറയുന്നത് ഒരു കാര്യം ഞാൻ മറ്റുള്ളവരോട് പറയുകയാണെങ്കിൽ അതിൽ പറയാൻ ഞാൻ 100% വിചാരിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് 80% നോർമൽ പേഴ്സൺസിനെ കൊണ്ട് അത് പുറപ്പെടുവിക്കാൻ സാധിക്കുള്ളൂ. റിസീവ് ചെയ്യുന്നാണ് അതിന്റെ 50% മീൻസ് 40% നിങ്ങൾ റിസീവ് ചെയ്യൂ. അപ്പൊ അതുകൊണ്ട് ആ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിന് അതിന്റെ വിത്ത് ഫീലിംഗ്, നമുക്ക് പറയാൻ പറയാം 3D കമ്മ്യൂണിക്കേഷൻ ആണ് പറയാം. കാരണം വാക്കല്ല, എന്റെ ഫീലിംഗ് എന്തോ ഞാൻ അനുഭവിച്ചത് എന്തോ അതുപോലെ ഹാർട്ടിൽ നിന്ന് ഹാർട്ടിലേക്ക് നിങ്ങൾ സംവദിക്കൂ കാര്യങ്ങൾ. ആ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമില്ല. ഒരിക്കലും ഇമോഷണൽ അക്കൗണ്ട്സിനെ ഒരാൾക്ക് നെഗ്ലക്ട് ചെയ്യാനാവില്ല, കാരണം അത് ഹാർട്ടിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഹാർട്ടിൽ എത്തിക്കുന്ന രീതിയിൽ നിങ്ങൾ മറ്റുള്ളവരടുത്ത് ചെയ്യൂ. അപ്പൊ ഒരിക്കലും അവരുടെ ഫീലിംഗ് നമ്മൾ ഹർട്ട് ചെയ്യുന്നുമില്ല. എന്റെ കാര്യം ഞാൻ പറയാതിരിക്കുന്നുമില്ല. ഇത് മൂടി വെച്ച ശേഷം ഉണ്ടാവുന്ന വലിയൊരു നഷ്ടത്തിലേക്ക് നമ്മൾ ലീഡ് ചെയ്യൂല.
അപ്പൊ ഞാൻ എന്റെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ
നമുക്ക് നമ്മളൊരു വ്യക്തത ഉണ്ടായിരിക്കണം.
ആ വ്യക്തത ഉണ്ടെങ്കിൽ പിന്നെ മറ്റുള്ളവർ അതിനെ ഏത് രീതിയിൽ എടുത്തു അല്ലെങ്കിൽ ഏത് സംശയബുദ്ധിയോടെ കണ്ടു അത് പിന്നെ നമ്മളെ.
പക്ഷെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വിത്ത് വൈബ്രേഷൻ ഉള്ള ഒരു കാര്യത്തിന്, അതായത് ഞാൻ 3D കൊടുക്കാൻ ചേർത്ത് എന്റെ വിത്ത് ഫീലിംഗ്സ്, വിത്ത് വേർഡ്സ് ആൻഡ് വിത്ത് ഇമോഷൻസ്, അത് എല്ലാത്തിനും കൂടിയാണ് ഞാൻ അവർക്ക് കൊടുക്കുന്നതെങ്കിൽ ഒരിക്കലും അതിൽ മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ഒരു അവസ്ഥ വരാറില്ല. പിന്നെ ഇങ്ങനെ വേണം, ഞാൻ അവർ പറയുന്ന കാര്യത്തെ എനിക്ക് ഉൾക്കൊണ്ടിട്ടും എന്റെ ഉള്ളിൽ ഒരു ഹിഡൻ അജണ്ട ഉണ്ടെങ്കിൽ, കാരണം അവർ ഈ കാര്യം പറയുമ്പോഴും ഞാൻ അതിനെ അങ്ങനെ എടുക്കാതെ മറിച്ച് ഈ രീതിയിൽ ഞാൻ പറഞ്ഞുകൊണ്ട് അവരെ ഞാൻ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നു, അവരെ ഞാൻ മോശമാക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അവർ താഴ്ത്തിക്കെട്ടുന്നു, അങ്ങനെ സം അജണ്ടകളോട് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവര് അതിന് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അതിന് നമുക്ക് ഒന്നേ ചെയ്യാൻ കഴിയുള്ളൂ.
അങ്ങനെ ഒരു അജണ്ട എനിക്കില്ല, നോ വെസ്റ്റഡ് ഇൻട്രസ്റ്റ്. ഞാൻ വളരെ ശുദ്ധമായി മറ്റുള്ളവർക്ക് നന്മ വരണം എന്ന് വിചാരിച്ച് പല കാര്യങ്ങളും ചെയ്തു. പക്ഷെ എന്നിട്ടും പലരും പറഞ്ഞു കേൾക്കുന്ന പരാതിയാണ്, ഞാൻ അവർക്ക് വേണ്ടി ഇത്രയൊക്കെ വളരെ ഹൃദയം കൊണ്ട് ചെയ്തു, പക്ഷെ എനിക്ക് അതിന്റെ റിട്ടേൺ ഒന്നും കിട്ടിയില്ല. അങ്ങനെ സാഹചര്യങ്ങൾ ഉണ്ടാവില്ലേ?
അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൊടുത്തത് അവരിൽ നിന്ന് കിട്ടണം എന്ന് എക്സ്പെക്ട് ചെയ്യരുത്. കർമ്മം അതൊരു എനർജിയാണ്. നമ്മൾ കാർമിക് അക്കൗണ്ട്സ് പലപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് തീർച്ചയായിട്ടും നമ്മളൊരു ബോൾ എടുത്ത് തട്ടി കൊടുത്ത് അത് അപ്പുറത്ത് തിരിച്ചു വരും നമ്മൾ പറയാറുണ്ടല്ലോ, പന്ത് എറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരും തന്നെ ചെയ്യും. ഇത് ന്യൂട്ടൺ പറയുന്നു, ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മുടെ കർമ്മന്മാർ നമ്മളെ പഠിപ്പിച്ചു തന്നു, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. കർമ്മ സിദ്ധാന്തം നമ്മളോട് പറയുന്നത് കൊടുത്തത് മനുഷ്യന് കിട്ടും. എല്ലാവരും നമുക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, ചെയ്തത് നമുക്ക് വരും. അതെങ്ങനെ വരും? ഇതെല്ലാം തന്നെ എനർജിയാണല്ലോ, ഫോം ഓഫ് എനർജിയിലാണല്ലോ എന്റെ കർമ്മം ഞാൻ ചെയ്യുന്നത്. ആ കർമ്മം എനർജിയുടെ ഫോമിൽ എനിക്ക് തിരിച്ചു വന്നിരിക്കും. പക്ഷെ മനുഷ്യന്മാരെന്ത് വിചാരിക്കുന്നു, ഞാൻ ഇപ്പോ നിങ്ങൾക്കൊരു കാര്യം ചെയ്തു തന്നെങ്കിൽ ഉടനടി എനിക്ക്
അവരിൽ നിന്ന് തന്നെ
റിട്ടേൺ അത് കിട്ടിക്കൊള്ളുന്നില്ല. അത് നിങ്ങളെ എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ കാരണം നമ്മുടെ എക്സ്പെക്ടേഷൻ തന്നെയാണ്. നമ്മൾ കണ്ടീഷണലാണ്. ഞാൻ തന്നു, എനിക്ക് തിരിച്ചു തന്നേക്കൂ. ഞാൻ നിങ്ങൾക്ക് സ്നേഹം തന്നു, എനിക്ക് സ്നേഹം തിരിച്ചു തരൂ. ഞാൻ നിങ്ങൾക്ക് ഈ കാര്യം തന്നു, തിരിച്ച് എനിക്ക് അതുപോലെ തന്നെ.
എല്ലാ രീതിയിലാണ് നമ്മുടെ ഇടപെടലുകൾ.
കൊടുക്കൽ വാങ്ങൽ, കച്ചവടം ജീവിതത്തിൽ നടക്കില്ല. അത് ജീവിതത്തിന് എപ്പോഴും പരാജയം ഉണ്ടാക്കുള്ളൂ. പക്ഷേ ജീവിതം എന്ന് വെച്ചാൽ അർത്ഥം അത് കൊടുക്കാനുള്ളതാണ്. കൊടുത്തോളൂ, തിരിച്ചു വരും. അപ്പൊ ആ ഒരു കമന്റ് അവരിന്ന് വരാൻ റീസൺ എന്താണ്? അവരെപ്പോഴും കണ്ടീഷണലാണ്. ഞാൻ കൊടുത്തത് കിട്ടിക്കൊള്ളണം, അതൊരിക്കലും സംഭവിയല്ല. കാരണം നിങ്ങളുടെ എക്സ്പെക്ടേഷൻ തന്നെ അതിന്റെ റിസൾട്ടിനെ ഓൾമോസ്റ്റ് വാനിഷ് ചെയ്തിരിക്കും.
അപ്പോ ഗിവ് ആൻഡ് ടേക്ക് അല്ല ജീവിതം, ഗിവ് ആൻഡ് ഗിവ്.
ഗിവ് ആൻഡ് ഗിവ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ടേക്ക് ആൻഡ് ടേക്ക് വരുമല്ലോ, അത് നിഴലാണ്.
ബെഞ്ചി, ഇപ്പോ നമ്മൾ ഒറ്റപ്പെടുന്ന അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു, പിരിമുറുക്കം കാരണം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഞാൻ ചെയ്ത തെറ്റാവൂ എന്നുള്ള ഭയം കൊണ്ട്, അതല്ലാതെ മറ്റ് മാനസികമായ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
പിന്നെ ചിലർക്ക് ഗിൽറ്റി കോൺഷ്യസ്നെസ്, അതായത് ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് തെറ്റാണ് സംഭവിച്ചത് എന്ന്. പക്ഷെ ചിലരെന്ത് സംഭവിക്കും, ആ തെറ്റിന്റെ ഫീലിംഗ് അവരെ ഓവർഫ്ലോ ചെയ്യിക്കാൻ തുടങ്ങും. അയ്യോ, എന്റെ ഇന്നിങ്ങനെ സംഭവിച്ചു പോയില്ലേ, ഇനിയിപ്പോ എന്താ ചെയ്യാം, ഞാൻ ആയിപ്പോയില്ലേ. പലരും പറയും, സാരല്ല, തെറ്റുപറ്റാത്ത മനുഷ്യന്മാരില്ലല്ലോ, നമുക്ക് തിരുത്താലോ. എന്നാലും ഞാനിവർക്ക് വേദന കൊടുത്തു പോയില്ലേ, ഞാനിവർക്ക് അങ്ങനെ ആക്കിപ്പോയില്ലേ. ഇതൊരു തെറ്റാണ്. കാരണം ഒരു വട്ടം തെറ്റ് പറ്റി എന്നുള്ളത് നിങ്ങളെ ആദ്യത്തെ മിസ്റ്റേക്ക്. അത് കഴിഞ്ഞ ശേഷം അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ സ്വയം അവനവനെ കൊല്ലുക എന്നുള്ളത് അത് വലിയൊരു തെറ്റാണ്. ഓട്ടോമാറ്റിക് ആയിട്ട് വീണ്ടും ഏതൊരു തോട്ട് നമ്മളുള്ളിൽ എഗെയിൻ ആൻഡ് എഗെയിൻ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ അത് ഓട്ടോമാറ്റിക്കലി കർമ്മത്തിലേക്ക് വന്നിരിക്കും. വീണ്ടും വീണ്ടും ഞാൻ തെറ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ എന്താ സംഭവിക്കുള്ളൂ, അതേ തെറ്റിലേക്കുള്ള വഴി തിരിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഗിൽട്ടി കോൺഷ്യസ് നമുക്ക് വേണം, വേണ്ടെന്നല്ല, കാരണം നമുക്ക് എന്നാലേ തിരുത്താൻ കഴിയുള്ളൂ.
അതെ, കാരണം ഞാൻ തെറ്റ് ചെയ്തു, എനിക്ക് അതിന്റെ ബോധം തന്നെ ഇല്ലെങ്കിൽ
ബോധം തീർച്ചയായിട്ടും വേണം. പക്ഷെ അതിനർത്ഥം ആ ഒരു ചിന്തകളിൽ മുഴുകിയിരുന്നു കൊണ്ട് അടുത്ത സ്റ്റെപ്പ് വെക്കാതിരിക്കുന്ന ഒരവസ്ഥ, അതുകൊണ്ട് ഗിൽട്ടി കോൺഷ്യസ് നമുക്ക് വേണം തിരുത്താൻ വേണ്ടി, അല്ലാതെ അതിൻ്റെ ഉള്ളിൽ മുങ്ങിക്കിടക്കാൻ വേണ്ടിയല്ല. പലരും ചെയ്യുന്ന വെച്ചാൽ എനിക്ക് അങ്ങനെ ആയിപ്പോയില്ലേ, ഇങ്ങനെ സംഭവിച്ചു പോയില്ലേ, ഇങ്ങനെ ആയില്ലേ, അത് അവർ തിരുത്തലേ ഇല്ല. പിന്നെ അവർ അതിനുള്ളിൽ തന്നെ കൂടുകെട്ടിയിരിക്കുകയാണ്. അതും ഒരിക്കലും നമ്മൾ പാടില്ലാത്ത ഒന്നാണ്. പിന്നെ ഒന്ന്, മനുഷ്യന്മാർക്ക് സ്ട്രെസ് കൂടുമ്പോഴാണ് പലപ്പോഴും ഈ ആൽക്കഹോളിസം. പലരും എന്നോട് പറയാറുണ്ട്, മറക്കാൻ കുടിക്കാൻ എന്നൊക്കെ.
സാധാരണ അങ്ങനെയാണല്ലോ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്.
അതെ അതെ, പക്ഷെ മറക്കാറില്ല ഒരിക്കലും. ആ ഒരു അല്പസമയം നിങ്ങൾ ഉറക്കിയിരിക്കും, അത് കഴിഞ്ഞതിന് ശേഷം
അത് കൂടുതൽ
ശക്തിയിൽ ഉണർന്നെഴുന്നേൽക്കും അത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള പല സ്വഭാവങ്ങളും കാണിക്കാറുണ്ട്. പിന്നെ
എനിക്ക് തോന്നുന്നു ഇത് പലതും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇപ്പൊ കുറ്റബോധം മനസ്സിൽ കൂടുതലുള്ളവർ തന്നെയാണ് പലപ്പോഴും ഈ മദ്യപാനത്തിലേക്കും അങ്ങനെയുള്ളതിലേക്ക്.
രണ്ടു വിധത്തിലുണ്ടാവുന്നു, ചിലർ കുറ്റബോധം കൊണ്ടും വീഴുന്നവരുണ്ട്, ചിലർ എനിക്കിതൊന്നും താങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ട് മറക്കാൻ വേണ്ടി കുടിക്കുന്നവർ എന്ന് പറയുന്ന പോകുന്നവരുമുണ്ട്. ചിലര് എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഞാനിത് ഷെയർ ചെയ്യാൻ വേണ്ടി പോകും. അപ്പൊ അധികം ഞാൻ കണ്ടെത്തുന്ന ഫ്രണ്ട്സ് ഇത് മറക്കാൻ വേണ്ടിയിട്ട് ഇത് കുടിക്കുന്നവരായിരിക്കും, അവരെന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ആ വഴിക്ക് ലീഡ് ചെയ്യും. അങ്ങനെയും സംഭവിച്ചു വരാറുണ്ട്. അപ്പൊ ഇത്തരത്തിൽ പല വിധത്തിലാണ് മനുഷ്യന്മാർ ലീഡ് ചെയ്യപ്പെടുന്നെങ്കിലും പലരും അണ്ടർ സ്ട്രെസ്സിലാവുന്ന സമയത്ത് ഇത്തരം ബാഡ് ഹാബിറ്റ്സിലേക്ക് പോകാറുണ്ട്. ചിലർക്ക് സ്മോക്കിംഗ് ആയിരിക്കും, ചിലർക്ക് ആൽക്കഹോളിസ് ആയിരിക്കും, പിന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം ആക്സിഡന്റ് പ്രോൺ, ആക്സിഡന്റിനുള്ള സാധ്യത. കാരണം മനസ്സ് ഏത് ലെവലിൽ സ്ട്രെസ്സിൽ കൂടുന്നുണ്ടോ, പ്രത്യേകിച്ച് ഇന്നത്തെ മൊബൈൽ ഫോൺ, വളരെ ഡേഞ്ചറസ് ആണ്. കാരണം ഈ മൊബൈൽ ഫോണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും എനിക്കൊരു നല്ല ഇത് കിട്ടിയെങ്കിൽ അപ്പോഴും ഓട്ടോമാറ്റിക് ആയിട്ട് ആക്സിലറേറ്റർ കാലം വന്ന് പോകും, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആ തുള്ളിച്ചാടലേക്ക് എത്താനുള്ള തിരക്ക് കൂടിക്കൊണ്ട് ചിലർക്ക് ദേഷ്യമായിരിക്കും ഉണ്ടാവുക, പിന്നെ അവര് സ്റ്റിയറിംഗും അവർ ആക്സിലേറ്ററും കൈയിലായിക്കൊള്ളുന്നില്ല. അതിന്റെ റിസൾട്ട് എന്ത് സംഭവിക്കുന്നു, പല അപകടങ്ങൾക്കും കാരണക്കാരനാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അപകട സാധ്യതകൾ മനുഷ്യന്മാരുടെ സ്വഭാവത്തിൽ.
പക്ഷേ ഇവിടെ ബെഞ്ചി ഇപ്പൊ മൊബൈൽ ഫോണിന്റെ ഒക്കെ കാര്യം പറയുമ്പോൾ എത്രയോ പ്രേക്ഷകരും, മാത്രമല്ല ഇന്ന് ലോകം മുഴുവൻ ഇതിന്റെ മൊബൈൽ ഫോൺ മാനിയ എന്ന് വേണമെങ്കിൽ പറയാം. ഒരർത്ഥത്തിൽ ഇത് അത്യാവശ്യമല്ലേ, നമ്മൾ ഇതിനെ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ
ഒഴിവാക്കണ്ട? പക്ഷെ മൊബൈൽ ഫോണിന് നിങ്ങൾ ഓപ്ഷൻസ് കണ്ടിട്ടുണ്ടല്ലോ, സൈലൻസ്, സ്വിച്ച് ഓഫ് ഓർ ജനറൽ. മൊബൈൽ ഫോണിന് അറിയാം, ഒരു മെഷീനറിക്ക് ആ ബുദ്ധി കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ മിണ്ടാതിരിക്കൂ, അല്ലെങ്കിൽ സംസാരിക്കൂ, അല്ലെങ്കിൽ മൗനമായിട്ടിരിക്കൂ. ഈ ഓപ്ഷൻ ആവണമല്ലോ.
എന്ത് ചെയ്യണം, ഏത് സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ ചിന്തിക്കണം.
കാരണം എപ്പോ ഞാൻ എന്റെ ഫോൺ അറ്റൻഡ് ചെയ്യണം, എപ്പോ എനിക്ക് അതിനെ സൈലന്റ് ആക്കിയിടണം. പലപ്പോഴും പല ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ വേണ്ടവർക്ക് ചെയ്യായിരിക്കും. അപ്പോഴും ആളുകൾ എന്ത് ചെയ്യുന്നറിയോ, ഈ ഫോൺ അറ്റൻഡ് ചെയ്ത് കാണാം. അതിനും കുറച്ചും കൂടെ കൺവീനിയന്റ് ആയിട്ട് ഫോൺ കയ്യിലെടുക്കാതെ സംസാരിക്കാനുള്ള ഇയർഫോൺസ് ഒക്കെ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് ചെയ്യും. എന്നുവെച്ചാൽ നമ്മൾ വിചാരിക്കും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞില്ല എന്നാണ്. ഇല്ല, അവിടെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ കോൺസെൻട്രേഷനെ വർക്കിൽ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്, എഗൈൻ നിങ്ങൾ വരുമ്പോഴേക്കും അത് കുറച്ച് മിസ്സിംഗ് ആയി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് എപ്പോ ഞാൻ ഉപയോഗിക്കണം, എപ്പോ ഉപയോഗിക്കരുത് എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അത് നമ്മളെ നമ്മൾ അപ്ലൈ ചെയ്തേ പറ്റുള്ളൂ. ഉപയോഗിക്കേണ്ടായില്ല, പക്ഷേ അപ്ലിക്കേഷൻ.
ബെഞ്ചി, നമുക്ക് കുറ്റബോധത്തിലേക്ക് തിരിച്ചു വരാം. ഇപ്പോ തെറ്റ് ആരും മനഃപൂർവ്വം ചെയ്യുന്നില്ല എന്ന് പറയുന്നു, ചെയ്തു കഴിഞ്ഞിട്ടാണ് പലർക്കും റിയലൈസേഷൻ ഉണ്ടാവുന്നത്, പലർക്കും റിയലൈസേഷൻ ഉണ്ടാവുന്നില്ല, വളരെയധികം സമയമെടുക്കുന്നു. തെറ്റ് ചെയ്തു എന്നുള്ള ബോധം എനിക്ക് വന്നു, പക്ഷേ എന്റെ ഉള്ളിൽ ഭയങ്കരമായ കുറ്റബോധം വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ, കാരണം പലരും ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലിരിക്കുന്നതും കണ്ടിട്ടുണ്ട്, ഈ കുറ്റബോധം കൊണ്ട്, ചെയ്ത തെറ്റിന്റെ തീവ്രത കൊണ്ടാവാം, മറ്റ് പല കാരണങ്ങളും ഉണ്ടാവാം. അങ്ങനെ ഒരു കുറ്റബോധത്തിന്റെ വിക്ടിം ആയിരിക്കുന്ന ഒരാൾ എങ്ങനെ അതിൽ നിന്ന് റിക്കവർ ആവണം?
വളരെ കുറച്ച് ആളുകളാണ് തെറ്റെന്ന് മനസ്സിലാക്കിയിട്ട് പോവില്ല, പറയില്ല, അറിഞ്ഞിട്ടും അതിന് ഒരുപക്ഷെ അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. എനിക്ക് തോന്നാറുണ്ട് ഈ തെറ്റ് മനുഷ്യനെ നിന്ന് പറ്റുന്നത് ഒരു ആത്മീയ രോഗാന്ന് തോന്നാറുണ്ട്. കാരണം ഈ മദ്യപിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് മദ്യപാനം തെറ്റാന്നറിയാതെ ഒന്നുമല്ലല്ലോ അവർ മദ്യപിക്കുന്നത്. പല വീടുകളിലും ഞാൻ തമാശയായിട്ട് കാണാനുള്ള ഒരു സീനാ, രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ മദ്യപിക്കുന്ന ഭർത്താക്കന്മാര് ഭാര്യമാരെടുത്തും ബന്ധുക്കളെടുത്തൊക്കെ കയ്യും കാലം പിടിച്ച് പറയും, ഞാൻ ഇനി അങ്ങനെ ചെയ്യേയില്ല. ഇത്രയൊക്കെയാണ് വൈകുന്നേരം എന്താ പോണു കിട്ടും. എന്തുകൊണ്ടാണ്? അവർക്ക് അറിയാഞ്ഞിട്ടല്ലോ ചെയ്യുന്നത്, പക്ഷെ എന്തുകൊണ്ട് അവർ ചെയ്യുന്നു? അവർ ഒരു മാനസികമായിട്ട് ഒരു രോഗിയായിട്ട് അഡിക്റ്റഡ് ആയി പോയിരിക്കുകയാണ്. അവർക്ക് അതിനെ പോവാനായിട്ട്, അത് നമ്മൾ അഡിക്ഷൻ തന്നെ പറയാൻ തന്നെ കാരണം, അവിടേക്ക് എത്തുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ശക്തിയില്ല. രോഗിയായിട്ട് ഒരാളെടുത്ത് നമുക്കൊരിക്കലും ദേഷ്യം ഉണ്ടാവാറില്ലല്ലോ, കാരണം പാവം, നമ്മൾ അവനെ സഹായിക്കണം, ഈ സമയത്ത് എന്റെ സ്നേഹം ഞാൻ എക്സ്പ്രസ് ചെയ്യണം. നമ്മൾ മനസ്സിലാക്കുന്നു ഇത് ശാരീരികമായ രോഗം, അതുപോലെ ആന്തരികമായിട്ടുള്ള രോഗമാണ് ഈ ഗിൽറ്റി കോൺഷ്യസ് എന്ന് പറയുന്നത്.
ഞാൻ ആ തെറ്റ് ചെയ്തു കഴിഞ്ഞു, അതിനെ ഞാൻ എങ്ങനെ,
അപ്പൊ റിയലൈസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. മീൻസ് എന്റെ ഉള്ളിൽ നിങ്ങൾ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞു.
കാരണം ഞാൻ ചെയ്ത തെറ്റ് കൊണ്ട് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്.
അതുകൊണ്ട് സംഭവിച്ചത് സംഭവിച്ചു, അതിനൊരു ഫുൾ സ്റ്റോപ്പ്, ദെൻ ചെക്ക് ആൻഡ് ചേഞ്ച്. കാരണം ലൈഫിൽ എന്ത് കാര്യവും സംഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് പല ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ഒരു പക്ഷേ നമ്മുടെ ഇഗ്നോറൻസ് ആയിരിക്കാം, അറിവില്ലായ്മ ആയിരിക്കാം, അതല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ മോശമായിരിക്കാം, ഓർ മറ്റേതെങ്കിലും ഫാക്ടേഴ്സ് ആയിരിക്കാം. എന്ത് ഫാക്ടർ കൊണ്ട് ഇത് സംഭവിച്ചു, അതിനൊരു ഡിറ്റാച്ച്ഡ് ഒബ്സർവർ ആയിക്കൊണ്ട് നമ്മൾ നോക്കിക്കാണണം. അതിൽ ഇൻവോൾവ് ആയിട്ടല്ല, ഒരു കാഴ്ചക്കാരനായി, സാക്ഷി ദൃഷ്ടിയിലൂടെ. എന്നിട്ട് ആ കാര്യത്തിൽ ഒരു സിറ്റുവേഷൻ നമ്മളൊരു പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എവിടെ എനിക്ക് തെറ്റുപറ്റി എന്ന് എനിക്ക് തിരിച്ചറിയാം. ദെൻ അവിടെ നിന്നൊരു പരിവർത്തനം, അങ്ങനെ നമുക്ക് മാറ്റേണ്ട ആവശ്യമുണ്ട്.
അങ്ങനെ ആ കഴിഞ്ഞ കാലത്തിന്റെ പ്രശ്നങ്ങളെ നമുക്ക് മറികടന്ന് മുന്നോട്ട്
പോയേ പറ്റുള്ളൂ.
കാരണം എന്ത് തന്നെയായാലും കഴിഞ്ഞ കാലത്തിലേക്ക് തിരിച്ചുപോയി
ഒരിക്കലും, നമ്മൾ പറയാറുണ്ടല്ലോ ശവക്കുഴി മാന്തുന്നത് വേസ്റ്റ് അല്ലേ, അതിലൊരു കാര്യമില്ലല്ലോ. നമുക്ക് ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ എന്തോ അത് നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. പണ്ടൊക്കെ ആയിരുന്നപ്പോ നമ്മൾ ഒരു ഡൈനിങ് ടേബിളിനുള്ള അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞ ആഹാരം കഴിക്കും. ഇന്ന് വില്ലനായിട്ടൊരു ടി വി ഉണ്ടല്ലോ വീട്ടിലും, ആ ടി വിക്ക് അധിക വീടുകളും, എല്ലായിടത്തും പറയാൻ കഴിയില്ലെങ്കിലും അധിക വീട്ടിലും ഡൈനിങ് ഹാൾ,
ഇന്റർനെറ്റും എല്ലാം
ഡൈനിങ് ഹാളാണ് സ്ഥലം. ഈ ഡൈനിങ് ഹാളില് ആഹാരം കാണാൻ പോകുന്നുണ്ടോ എന്ന് അറിയുന്നുണ്ടാവില്ല, അവരിത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ എന്ത് സംഭവിക്കുന്നു, പരസ്പരം ഒരു ആശയവിനിമയം കുടുംബങ്ങളുള്ളിലില്ല. നമ്മൾ പറയാം കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം എന്നാ പറയുക, അങ്ങനെ ഒരവസ്ഥ കാണാറേയില്ല. റിസൾട്ടായിട്ട് എന്ത് സംഭവിക്കുന്നു, എനിക്ക് എന്റെ മനസ്സിലെ ഫീലിങ്സ് ഓരോ മനുഷ്യനും, അവൻ കുട്ടിയായിക്കോട്ടെ അത് മുത്തശ്ശനായിക്കോട്ടെ, എല്ലാവരുടെ ഉള്ളിലൊരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് മറ്റുള്ളവരെ കെയർ അത്യാവശ്യമാണ്. ആ കുട്ടി അവന്റെ കാര്യങ്ങൾ മറ്റവരെ കേൾക്കാൻ അത്യാവശ്യമാണ്. നമ്മുടെ വീട്ടിൽ ഒരു വീട്ടിലൊരു കൊച്ചു കുഞ്ഞുണ്ടെങ്കിൽ മറ്റെല്ലാവരും അവരെ ശ്രദ്ധിക്കാതെ നമ്മളൊക്കെ ഇന്ന് വർത്തമാനം പറഞ്ഞാൽ കുട്ടി ബഹളം വയ്ക്കും, കരയും. എന്തുകൊണ്ട്? അവന് അട്രാക്ഷൻ വേണം, അവന് കെയർ വേണം. അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള കുട്ടി എന്ത് ആഗ്രഹിക്കുന്നുണ്ട്? എനിക്ക് കെയർ വേണം. അപ്പൊ ആ ഒരു കെയർ എനിക്ക് എന്റെ കുടുംബത്തിൽ കിട്ടില്ലെങ്കിൽ എന്ത് സംഭവിച്ചു പോകും? ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിനെ തേടാൻ തുടങ്ങും. എനിക്ക് എന്റെ മനസ്സൊന്ന് ഷെയർ ചെയ്യാൻ ആരെങ്കിലും കിട്ടണം. ആ ഷെയറിങ് പലപ്പോഴും അബദ്ധമായിരിക്കുന്ന റിലേഷൻഷിപ്പിൽ കൊണ്ടെത്തിക്കും.
അപ്പൊ ഈ ഒരു ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് മാറ്റിയെടുക്കേണ്ടത്.
തീർച്ചയായിട്ടും
നമ്മുടെ മനസ്സിന്റെ ഊർജത്തെ വീണ്ടും തിരിച്ച് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ബെഞ്ചി നേരത്തെ പറഞ്ഞ പോലെ കുട്ടിയായിട്ട് മാറണം.
അതെ.
എങ്ങനെ ആ കുട്ടിയെ ഞാൻ പുറത്ത് കൊണ്ടുവരും?
പലപ്പോഴും കണ്ടിട്ടുണ്ടോ, കൊച്ചു കുഞ്ഞുങ്ങൾ നമ്മുടെ മുഖത്തൊക്കെ ഒന്ന് ചിരിച്ചാൽ നമ്മൾ നമ്മുടെ വിഷമം മറന്നു പോകും. എന്തുകൊണ്ട്? ആ റേഡിയേറ്റിംഗ് ലവ് ആണ്, റേഡിയേറ്റിംഗ് ഹാപ്പിനെസ് ആണ്. അവന് അവന്റെ കണ്ണിലൊരു ചിരിയും പല്ലിലൊരു ചിരിയും ആയിരിക്കില്ല, അവൻ ചിരിക്കുന്നെങ്കിൽ ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ കുട്ടിയെ പുറത്ത് കൊണ്ടുവച്ചാൽ എന്താ അർത്ഥം? എന്റെ ഉള്ളിനുള്ളിലതായിട്ടുള്ള ഓരോ ക്വാളിറ്റീനെയും അതിനതിന്റെ പൂർണ്ണ ഭാവത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുക എന്നർത്ഥം. എന്റെ തോട്ട്സും എന്റെ വേർഡ്സും എന്റെ ആക്ഷൻസും എല്ലാം ഒരുപോലെ ശുദ്ധമാക്കാൻ സാധിച്ച നിങ്ങളുടെ കുട്ടി ജീവിച്ചു. ആ കുട്ടിക്ക് എപ്പോ കലർപ്പ് തുടങ്ങും? ഞാൻ പെൺകുട്ടിയാണ്, ഞാൻ ആൺകുട്ടിയാണ്, ഇവരെന്റെയാണ്, ഇവരെന്റെയാണ്. ബോഡി കോൺഷ്യസ് നിങ്ങൾക്ക് എത്രത്തോളം കൂടുന്നുണ്ടോ അത്രത്തോളം കുട്ടി വളർന്നു എന്ന് പറയും നമ്മൾ. കണ്ട കുട്ടി ഇപ്പൊ വേണ്ടടുത്ത് പെരുമാറും, നമ്മൾ പേടിക്കണ്ട. അവൻ അറിവായി. എന്തറിവായി? അജ്ഞതയായി. വേണ്ടടുത്ത് പെരുമാറുണ്ടെന്നല്ല പറഞ്ഞാൽ അർത്ഥം, ബട്ട് പ്യൂരിറ്റി മിസ്സിങ്. അതുകൊണ്ട് ആ പ്യൂരിറ്റീന് ജീവൻ കൊടുക്കും നമ്മൾ. അപ്പൊ നമ്മുടെ കുട്ടി ജീവിച്ചു വരികയായി. ആ ഇന്നസെന്റ് ആയ കുട്ടിക്ക് എല്ലാവരും സ്നേഹിക്കാൻ കഴിയും. അവനെ സംബന്ധിച്ചിടത്തോളം എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. സ്നേഹം കിട്ടി, അവരെ കൂടെ സ്നേഹിക്കുന്നു, ദേഷ്യപ്പെടുന്നു, അവരുടെ കളിക്കുന്നില്ല. അത്രയുള്ള കുട്ടിക്ക് അപ്പൊ ഒറിജിനൽ ഫോമിൽ നാച്ചുറൽ ആവാൻ നമ്മൾ പഠിച്ചേ പറ്റും. നമ്മുടെ ഉള്ളിൽ നിന്ന് ആ പോസിറ്റീവ് എനർജി വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ചതിക്കാനുള്ള ആളുകളുണ്ടാവും, ഇല്ലാന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ കഴിയും. ലോകത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അവരുടെ ചതിയുടെ ഉള്ളിൽ നിങ്ങൾ കുരുങ്ങില്ല. അതിന് മുന്നേ നിങ്ങളുടെ ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾ അറിയാതെ ലീഡുകൊണ്ടിരിക്കും. ഒരുപാട് അനുഭവങ്ങൾ സിസ്റ്റർ സ്വന്തം ലൈഫിൽ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ചീറ്റ് ചെയ്യണമെന്നും നമ്മളെ ചതിക്കണമെന്നും വിചാരിച്ച് ഒരു അതിനുവേണ്ടി പ്ലാൻഡ് ആക്കി കൊണ്ടുപോയിട്ട് അന്തിമ നിമിഷത്തും അറിയാതെ വേറെ ഏതെങ്കിലും വഴിക്ക് നമ്മൾ അവിടെ നിന്ന് ഗൈഡ് ചെയ്ത് മാറിപ്പോകുമ്പോൾ തീർച്ചയായിട്ടും ആ സുപ്രീം പവർ ഹി വിൽ ആക്ട്. അവിടെ നമ്മൾ നമ്മുടെ കുട്ടിയെ ജീവിക്കാൻ അനുവദിക്കുന്നുവെങ്കിൽ, മീൻസ് നിങ്ങളുടെ ഗുണങ്ങളിൽ നിങ്ങൾ ജീവിക്കാൻ അനുവദിക്കുന്നുവെങ്കിൽ, തീർച്ചയായിട്ടും ഏത് കാപ്പട്ടിത്തിന്റെ മുഖത്തിനും നിങ്ങളുടെ മേലെ ഒരിക്കലും നിങ്ങളെ വീഴ്ത്താനാവില്ല, ചതിക്കാനാവില്ല. ബട്ട് അവർ വന്നേക്കും, ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ വേനൽക്കാലത്താണെങ്കിൽ ചൂടുണ്ടാവുമല്ലോ, നമ്മൾ എന്ത് ചെയ്യുന്നെങ്കിൽ കുട ചൂടും, ഓർ എ സി റൂമാക്കും, അല്ലെങ്കിൽ നമ്മൾ ജ്യൂസ് കഴിച്ചുകൊണ്ട് ഉള്ളിൽ നമ്മൾ ഹീലിംഗ് ചെയ്യാൻ ശ്രമിക്കും. ഇൻ ദ സെയിം വേ ലോകത്ത് നമ്മൾ ജീവിക്കുന്നെങ്കിൽ അതിന്റെ ചൂട് നമുക്കുണ്ടാവാം, പക്ഷെ ചൂട് നിങ്ങളുടെ എഫക്റ്റ് ചെയ്യില്ല. നമുക്ക് നമ്മളെ സേവ് ചെയ്യാനെടുത്ത്
നമുക്ക് നമ്മളെ തണുപ്പിക്കാൻ
തണുപ്പിക്കാനുള്ളതായിട്ട് സാധിക്കും. അതിനെ കുട്ടിയെ ജീവിപ്പിച്ചേ പറ്റും.
അതിന് ഈ ആന്തരികമായ ശുദ്ധി
തീർച്ചയായും. കാരണം നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നത് ഒന്ന് പലപ്പോഴും അങ്ങനെയാണ്. ഒരു കുട്ടി തെറ്റ് ചെയ്യുന്നതിന് തന്നെ പലരും ഉപദേശിക്കും എന്നെ ഞാൻ അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. പറയുമ്പോ ഒക്കെ മോനെ അത് ചെയ്യരുത്, ഇങ്ങനെയാവരുന്നൊക്കെ പറഞ്ഞു. ആ കുട്ടിയെ പോയി കഴിയുമ്പോ അവനെല്ലാം നന്നാവാൻ പോണം കമന്റാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ എന്തിനത് പറഞ്ഞു? ഇപ്പൊ എന്റെ ഉള്ളിന്റെ ഉള്ളില് ഞാൻ അവൻ നന്നാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വിത്ത് വൈബ്രേഷൻ വേണം പറയാൻ. അത് ഒറിജിനൽ ആയിട്ട് ഞാൻ പറയണം, മോനെ ഇങ്ങനെ ചെയ്യരുത്. ആ പറയുന്നത് നിങ്ങളുടെ ഹാർട്ടിൽ നിന്നായിരിക്കണം, എന്നാൽ അവിടെ നിങ്ങളാവും. പക്ഷെ ഞാൻ ഒന്ന് പറയുന്നു, എനിക്ക് നിങ്ങളുടെ അടുത്ത് സ്നേഹമാണ്, ഞാൻ നിങ്ങളുടെ വെൽവിഷറാണ്, ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു, മനസ്സിൽ എനിക്ക് മറ്റൊന്നാണ് എന്റെ വിചാരം കിടക്കുന്നതെങ്കിൽ ഒരിക്കലും അവിടെ ഐക്യമില്ല.
സിസ്റ്റർ വളരെയധികം മനോഹരമായ ഉൾക്കാഴ്ചകളാണ് ഇന്ന് നമുക്ക് പകർന്നു തന്നത്. സ്ട്രെസ് എന്ന ഒരൊറ്റ വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ എത്രയോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഏകാന്തമായിട്ടിരിക്കാനുള്ള ആ ഒരു ഒരു മനോഭാവം എങ്ങനെ ഉണ്ടാവുന്നു, മദ്യത്തിലേക്കും മറ്റ് മയക്കുമരുന്നുകളിലേക്കും പ്രശ്നങ്ങളിലേക്കും എങ്ങനെ പോകുന്നു, ചെറിയ ചെറിയ മനോഭാവത്തിൻ്റെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മുന്നോട്ടെത്തിക്കും. ഇന്നത്തെ ഈ സമയത്തിന്, തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നും ഇന്ന് ഇത്രയും സമയം നമ്മുടെ കൂടെ ഇരുന്നു, എല്ലാ പ്രേക്ഷകരുടെയും ഭാഗത്തു നിന്ന് ഹൃദയംഗമമായ നന്ദി. മനസ്സ് എന്ന പ്രഹേളികയെക്കുറിച്ചുള്ള ഉത്തരം കണ്ടെത്താനുള്ള ശ്രമം നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. ജ്ഞാനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് മുത്തുകളും രത്നങ്ങളും പെറുക്കിയെടുക്കുന്ന മനോഹരമായ ഈ പരിപാടി ഇനിയും തുടരും. ഈ യാത്രയിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. ഇന്ന് ഇത്രയും മനോഹരമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ജീവിതം എന്നാൽ ഗിവ് ആൻഡ് ടേക്ക് എന്നതല്ല, അത് ഗിവ് ആൻഡ് ഗിവ് എന്ന് തന്നെയാണ്. കൊടുക്കാനുള്ള മനോഭാവം എല്ലാ നേട്ടങ്ങളെയും നമ്മളിലേക്ക് വലിച്ചെടുപ്പിക്കും. ആ നേട്ടങ്ങൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ സാർത്ഥകത. ആ സാർത്ഥകതയിലേക്ക് നമുക്ക് എത്തിച്ചേരണം. അതിനുള്ള വേദിയാവട്ടെ ജ്യോതിർഗമയ. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം